സദൃശ വാക്യങ്ങൾ 28:13 പ്രോവർബ്സ് ചാപ്റ്റർ 28:13 നമുക്ക് വായിക്കാം. ഒരു നിമിഷം നമ്മൾ തലകളെ ഉണക്കി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഇന്ന് രാത്രി അവിടുത്തെ വലിയൊരു സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന അവിടുത്തെ വലിയൊരു വാഗ്ദത്വം ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ വാഗ്ദത്വത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹൃദയാംഗമായി ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണം. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദാവീദിൻ്റെ മകനായ ശലോമോനെ ദൈവം നൽകിയ ദിവ്യമായ ജ്ഞാനത്താൽ മൂന്ന് ഗ്രന്ഥങ്ങൾ ചമച്ചിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. അതിലേറ്റവും നീണ്ട പുസ്തകം സദൃശവാക്യ പുസ്തകമാണ്. ചെറിയവർക്കും വലിയവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, യുവാക്കൾക്കും യുവതികൾക്കും, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നന്നാകാനുള്ള വഴി ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉയരുവാനുള്ള വഴി, താഴുവാനുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, നരകത്തിലേക്കുള്ള വഴി, ഇവയെ കമ്പയർ ചെയ്തിരിക്കുന്ന നിസ്തുലമായ ഗ്രന്ഥം. ഒരു മാസത്തിൻ്റെ 31 ദിവസങ്ങളിലും വായിക്കത്തക്കതുപോലെ 31 അധ്യായങ്ങൾ കൊണ്ട് ഇത് നിറയപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുഭം വരികയും അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കും. ലംഘനം ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. വേദപുസ്തകം പറയുന്നത് എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പാപം ചെയ്യാത്ത മനുഷ്യൻ ലോകത്തിലില്ല. എങ്ങനെ ഈ പാപം മനുഷ്യനിലുണ്ടായത്? 51 സങ്കീർത്തനത്തിൽ 5 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിച്ചപ്പോൾ തന്നെ നമ്മോടൊപ്പം ഉണ്ടായതാണ് ഈ പാപപ്രകൃതി എന്ന് പറയുന്നു. കടയിൽ ചെന്ന് 2 കിലോ പാപം ആരും തൂക്കി വാങ്ങിച്ചിട്ടില്ല. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ നമ്മുടെ തലയിൽ വന്ന് പാപം വീണിട്ടില്ല. നിലം കിളച്ച് എടുത്തതല്ല, അവിചാരിതമായി വഴിയിൽ കണ്ടൊരു പാക്കറ്റല്ല പാപം, ബൈപോസ്റ്റ് വന്നതല്ല. ജനിച്ചപ്പോൾ തന്നെ പാപപ്രകൃതി നമ്മളോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. കൊണ്ടാണ് എല്ലാവരും ഇരട്ടക്കുട്ടികളായിട്ടാണ് ജനിച്ചതെന്ന് പറയാം. മത്തായി കുട്ടി പ്ലസ് കുസൃതി കുട്ടി, മറിയ കുട്ടി പ്ലസ് കുസൃതി കുട്ടി, കണ്ട കുട്ടിയാണ് കണ്ടപ്പോൾ എല്ലാവരും എടുത്ത് രാരീരാരീരാര എന്നൊക്കെ പറയുന്നത്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനോടൊപ്പമാണ് ജനിച്ചത് ഈ പാപപ്രകൃതി. കുട്ടി വഴക്ക്, ചവിട്ട്, തൊഴി, ഞാനത് വലുതായിക്കോട്ടെ, എല്ലാവരും തൊഴിച്ചോളാം ഇടിച്ചോളാം. അത് വളരുന്നതിനനുസരിച്ച് തന്നെ പാപപ്രകൃതിയും വളരും. 51 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുമ്പോൾ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. 5 വാക്യം ജന്മപാപമാണെങ്കിൽ 4 വാക്യം കർമ്മപാപമാണ്. 3 വാക്യത്തിൽ വരുമ്പോൾ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. കൂടെ ജനിച്ച പാപം, വളരുന്ന പാപം, മുമ്പിലിരിക്കുന്ന പാപം. 65 സങ്കീർത്തനം 3 വാക്യത്തിൽ, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. 40 സങ്കീർത്തനം 12 വാക്യത്തിൽ, അത് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞി എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. 38 സങ്കീർത്തനത്തിൽ, അതെൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ക്രമാനുഗതമായി പാപപ്രകൃതി വളർന്ന് നമ്മുടെ പ്രകൃതിയെ നമ്മെ തന്നെ മലീമസമാക്കും. പാപം സാർവത്രികമാണെങ്കിലും പാപത്തോടുള്ള മനുഷ്യൻ്റെ മനോഭാവം വിഭിന്നമാണ്. ചില ആളുകൾക്ക് പാപം ഒരു തമാശ, കളി, രസം, നേരം പോക്കാണ്. വേറെ ചിലർക്കത് ഗുരുതരമാണെന്നറിയാമെങ്കിലും നിർത്തുവാൻ കഴിയാതെ അവരെ പാപപ്രകൃതിയിൽ തുടരുന്നു. മറ്റു ചിലർ നിരീശ്വരവാദികളായി കഴിയുന്നു. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ഭൂതമില്ല, പിശാചില്ല, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ വിധത്തിൽ പാപത്തിൽ ലയിച്ച് രസിച്ച് പോകുന്നു. പരിണത ഫലങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരായി. ഒരു പന്നിക്കുട്ടിയും ആട്ടിൻകുട്ടിയും ചള്ളക്കുഴിയിൽ വീണാൽ ആട്ടിൻകുട്ടിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹമാണ്. ഞാൻ മനഃപൂർവ്വം വീണതല്ല, പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വീണുപോയി. എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നത് കേണപേക്ഷിക്കും. അതിനെ കരയ്ക്ക് കയറ്റി വിട്ടാൽ അപ്പോഴും അതിന് സ്വസ്ഥതയില്ല. കയ്യാലയിലോ ഭിത്തിയിലോ വൃക്ഷത്തിലോ ഉരുമി ഉരുമി അത് നന്നാകുവാൻ ശ്രമിക്കും. എന്നാൽ പന്നിക്കുട്ടിയുടെ പ്രകൃതി നേരെ വിരുദ്ധമാണ്. അതിനകത്ത് വീണാൽ അതിൽ വലിയ സന്തോഷമാണ്. എന്തൊരാനന്ദം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, അത് പാടി സന്തോഷിക്കും. അതിനെ കരയ്ക്ക് കയറ്റി വാം വാട്ടർ കുളിപ്പിച്ച് പോൺസ് പൗഡറും കുട്ടിക്കൂറയും നിവ്യ ക്രീമും കൊടുത്ത് ചുണ്ടിന് ലിപ്സ്റ്റിക്കും അടിച്ച് വിട്ടാൽ 10 മിനിറ്റിനകം ആ ചള്ളക്കുഴിയിൽ തിരിച്ച് വീഴുന്നതാണ് പന്നിക്കുട്ടിയുടെ പ്രകൃതി. രണ്ടും ഒരേ പ്രായക്കാരാണെങ്കിലും പ്രകൃതി രണ്ടാണ്. കർത്താവിൻ്റെ സഭയെ കർത്താവ് വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമേ എന്നല്ല, ആട്ടിൻകൂട്ടമേ എന്നാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമായിരിക്കുന്ന അഭിമാനമുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതില്ല. പാപം സംഭവിക്കാം, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ആ വീണ തെറ്റിനകത്ത് ലയിച്ച് രസിച്ച് ഉരുണ്ട് 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 നീതീകരിപ്പാൻ ശ്രമിക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. കരുണ ലഭിക്കും. വിശുദ്ധീകരിക്കണം പ്രാപിച്ച് ജീവിതയാത്ര തുടരുക. ഇതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. Acts 8:20-21. ശിമോനോട് പത്രോസ് പറയുന്ന ഒരു വാചകം. അവനോട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം നിന്റെ ഹൃദയം ദൈവസ്ഥലത്തിൽ നേരുള്ളതല്ലായി കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അടുത്ത വാചകം നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിന്റെ ഹൃദയ നിരൂപണം ക്ഷമിച്ചു കിട്ടും എന്ന് എഴുതിയിട്ടില്ല, അവിടെ ഒരു പക്ഷേ പ്രയോഗം എഴുതിയിരിക്കുന്നു. ഈ പക്ഷേ അവിടെ വരാൻ കാരണം എന്താണെന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം എന്തുവാ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ക്ഷമരുകയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് പക്ഷേ കരുണ ലഭിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പക്ഷെ ഇവിടെ ഈ പക്ഷേ വരാൻ കാരണം എന്താ? കൺഫസ് യുവർ സിൻ, ഫോർസേക്ക് യുവർ സിൻസ്, ഹോ സക്താഹേ മേ ബി ദ ലോർഡ് മേ ഫോർഗീവ് യു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്നല്ലേ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്. രക്താംബരം പോലെ ആയിരുന്നാലും ഹിമം പോലെ, അതെ അത് പഞ്ഞുപോലെ ആയിത്തീരുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് നമുക്ക് കരുണ ലഭിക്കുമെന്നും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് എത്ര ഡെഫിനറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യെശയ്യാ പ്രവചനത്തിലും യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും ഒക്കെ അഷുറൻസ് കൊടുക്കുമ്പോൾ പുതിയ നിമിത്തിൽ അപ്പോസ്തോലൻ പറയുന്നു, നിന്റെ ഹൃദയം നേരുള്ളതല്ല മോനെ, നീ വഷളത്വം വിട്ടാലും മാനസാന്തരപ്പെട്ടാലും കർത്താവിനോട് പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ നിന്റെ പാപം ക്ഷമിച്ച് ലഭിക്കും. ഈ പക്ഷേ പ്രയോഗത്തിൻ്റെ സാങ്കത്യം എന്തെന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ഏറ്റുപറഞ്ഞാലും ക്ഷമിക്കാത്ത പാപങ്ങളുണ്ട്. കൺഫസ്ഡ്, ഫോർസേക്കൺ. വൈ? വാട്ട് ഹാപ്പൻസ്? വൈ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ പാപം ചെയ്തെന്ന് സമ്മതിച്ചിട്ടുള്ള 7 പേരുണ്ട്. ശ്രദ്ധിക്കൂ, 5 പേർക്കും ഗുണം വന്നിട്ടില്ല, 2 പേർക്കേ ക്ഷമ കിട്ടിയുള്ളൂ. 7 persons confessed their sins. 5 of them did not get forgiveness. Only 2 persons got forgiveness. പക്ഷേ ക്ഷമിക്കും. ആ ഏഴ് പേരെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപാകെ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ. സെവൻ പേഴ്സൺസ്, സെവൻ കൺഫഷൻസ്, ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ് ഏഴ് പേര്. നമ്പർ വൺ, ലെസൺ നമ്പർ വൺ, എല്ലാവരും നോക്കൂ. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 9:27, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കൂ. എക്സോഡസ് ചാപ്റ്റർ 9:27. അപ്പോൾ ഫറവോൻ ആളയച്ചു, മോശെ അഹരോനെ വിളിപ്പിച്ചവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. ഐ ഹാവ് സിൻഡ് എന്നാദ്യം ബൈബിളിൽ ഏറ്റു പറഞ്ഞ ഒരു മനുഷ്യൻ ഫറവോനാണ്. പക്ഷെ അവന്റെ പാപത്തിന് ക്ഷമ കിട്ടിയില്ല. കൺഫഷൻ ഓഫ് സിൻ, പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ ആ ചെങ്കടലിൽ അതിദാരുണമാം വിധം മുങ്ങിപ്പോയി. അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യം ശ്രദ്ധിക്കൂ. ദൈവജനമായ ഇസ്രയേൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വാഗ്ദത്ത മശിഹയെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുവാൻ, സത്യാരാധന ലോകത്തിൽ നിലനിർത്തുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളുമായി വചനങ്ങൾ എഴുതി സൂക്ഷിക്കുവാൻ, ദൈവത്തിന് സാക്ഷികളായി തീരുവാൻ ചതുർവിധ ഉദ്ദേശത്തോടുകൂടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ, എൻ്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ എന്ത് ചെയ്യും പറഞ്ഞു. എന്നാൽ ആ പുത്രൻ വെറും പുത്രനല്ല. പുറപ്പാട് 4:22 ഇസ്രയേൽ ഈസ് മൈ സൺ, മൈ ഫസ്റ്റ് ബിഗോട്ടൻ എന്ന് പറയുമ്പോൾ, യിരെമ്യാ പ്രവചനം 31:20 വരുമ്പോൾ അവിടെ ചില വിശേഷണപദം നോക്കി, ജലമയ 31:20 ദൈവം എന്താ പറയുന്നത് ഇസ്രയേലിനെ കുറിച്ച്? 31:20 സ്നേഹം കൂടുമ്പോൾ വെറും പുത്രൻ എന്നല്ല വിളിക്കുന്നത്. പിന്നെ എന്തൊരു പുത്രനാ? എന്റെ വാത്സല്യ പുത്രൻ. അടുത്തത് ഓമനക്കുട്ടി എന്നൊക്കെ വിളിക്കാറില്ലേ? ഓമനക്കുട്ടി അല്ലയോ, വാത്സല്യ പുത്രനല്ലയോ. അടുത്തത് ഞാൻ അവന് വിരോധമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെയും കുരുത്തക്കേട് കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്ന് വല്ലതുമൊക്കെ ഞാൻ പറയും, എങ്കിലും എൻ്റെ ഓമനക്കുട്ടി, എൻ്റെ വാത്സല്യ പുത്രൻ, എനിക്കവനെക്കുറിച്ച് സ്ഥായി തോന്നുന്നു. ഇങ്ങനെ സ്ഥായിയുള്ള ഒരു പിതാവിൻ്റെ മുൻപിലാണ് ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ് അവൻ നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ് അവൻ നമ്മോട് പകരും. ഈ വാത്സല്യ പുത്രനെ, ഈ ഓമനക്കുട്ടിയെ, ഈ ആദ്യജാതനെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേലിനെ നിഷ്കരുണം പീഡിപ്പിച്ച് ആദ്യജാതയെ ജനിക്കുന്ന കുഞ്ഞാൺകുഞ്ഞാണെന്നറിഞ്ഞാൽ പ്രസവ സമയത്ത് തന്നെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഇസ്രയേലിലെ സൂതികർമ്മിണികൾക്ക് കൽപ്പന കൊടുത്ത ഇവനെ, മാത്രമല്ല വലിച്ചെറിഞ്ഞ് ചെങ്കടലിൽ നീലനദിയിൽ എറിഞ്ഞു കളയുവാൻ കൽപ്പന കൊടുത്ത ഇവൻ്റെ പാപം അതികഠിനമായിരുന്നു. അതികഠിനമായ ഈ പാപി ദൈവസന്നിധിയിൽ അവൻ്റെ ഒന്നിനു പുറകെ ഒന്നായി ബാധകൾ വന്നപ്പോൾ അവൻ പറയുന്നു, ഋഷിമാരെ വാ ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ജനത്തെ വിട്ടയക്കാം, ഞാൻ പാപം ചെയ്തു പോയി, പാപം ചെയ്തു പോയി. പക്ഷെ അവൻ്റെ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള മനസ്സല്ല, മാത്രമല്ല ഈ ദൈവത്തോട് സ്വയം പ്രാർത്ഥിക്കാനുള്ള മനസ്സല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ബാധ മാറണമെന്നൊരൊറ്റ ഉദ്ദേശമല്ലാതെ ദൈവത്തെ സേവിക്കണമെന്ന ഉദ്ദേശമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പല ആളുകൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആവശ്യം എന്താണെന്നറിയാമോ? ഇമിഗ്രേഷൻ ശരിയാവണം, വിസ ശരിയാവണം, ജോലി ശരിയാവണം, പിള്ളേരുടെ കല്യാണം നടക്കണം, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ദൈവം, നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തെ, നീ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല ചോദിക്കേണ്ടത്, ദൈവത്തെയാണ് ചോദിക്കേണ്ടത്. യു നീഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഫറവോ ഡിഡ് നോട്ട് വാണ്ട് ടു സെർവ് ഗോഡ്, ബട്ട് ഹി വാണ്ടഡ് ഓൺലി ദ ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹം മതി, ദൈവത്തെ വേണ്ട. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ ഏറ്റുപറച്ചിൽ അംഗീകരിക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്ത്രീധനം മുഴുവനും ഇനി തന്നേരെ, പെണ്ണിനെ വേണ്ട എന്ന് പറയുന്നവനെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടത്? അല്ലേ, ചെറുക്കനെ വേണ്ട, ചെറുക്കൻ്റെ സ്വത്ത് മൊത്തം മതി എന്ന് പറയുന്നവരെ മറ്റേ അതിനുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പല ആളുകൾക്കും ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹം മതി. ഈ രാത്രി ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം. Do we really need God? Or do we need only His blessings? Affliction മാറി കിട്ടുക, രോഗത്തിന് സൗഖ്യം വരിക, വേദന മാറി കിട്ടുക, ബാധ മാറി കിട്ടുക, ഈ ചിന്തയിലല്ല നാം ദൈവത്തെ സേവിക്കേണ്ടത്. നമുക്കാവശ്യം കേവലം അനുഗ്രഹങ്ങളും രോഗസൗഖ്യമല്ല, അതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം. ഒന്നാമത് നമ്മുടെ ആവശ്യം നമ്മുടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. അങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ മനസ്സില്ലാതെ ബാധ മാറുവാനായി മാത്രം ആഗ്രഹിച്ച എ ഹാർഡ് ഹാർട്ടഡ് മാൻ, അവൻ്റെ മനോഭാവം വെളിപ്പെടുന്ന 8:9 ഒരു വാക്യമുണ്ട്. 8:9 എക്സോഡസ് 8:9 8:9 എന്ന് വാക്യം വായിച്ചു നോക്കി. എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും ഉടനെ അവൻ പറഞ്ഞ മറുപടി എന്തുവാ? നാളെ. അവൻ്റെ മനോഭാവം മനസ്സിലായോ? പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ഈ പ്രദേശമാരെ വിളിച്ച് പറയും. ഒരു പ്രാവശ്യം മോശ പറഞ്ഞു, തവള നീങ്ങാൻ പ്രാർത്ഥിക്കാം, പക്ഷേ റൈറ്റ് ടൈം പറ, അപ്രോപ്രിയേറ്റ് ടൈം പറയാൻ പറഞ്ഞപ്പം ഇവൻ പറയാ ഒരു ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെന്ന്. നമ്മൾ മുറിക്കകത്തോട്ട് കയറുമ്പം ഒരു മാക്രി ഒരു തവള കിടന്നാൽ നമ്മൾ അതിൻ്റെ അതിനെടുത്ത് ഉമ്മ വെക്കൂ, അതിൻ്റെ കൂടെ നടക്കുവാനോ വസിക്കുവാനോ ആഗ്രഹിക്കുമോ? ഇതൊന്നാണോ രണ്ടാണോ മൂന്നാണോ? മുറി മുഴുവൻ തവള, ദേഹം മുഴുവനും തവള. എന്നാൽ ഇന്നൊന്നും വേണ്ട, പോയി കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബെഡ്റൂം മൊത്തം തവള. എന്നാൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെള്ളം കോരി ഒഴിക്കുന്ന തവള. എന്നാൽ കുളിക്കേണ്ട വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലും തവള. ഇത്രയും തവള കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് നീങ്ങാനല്ല, ഉടനെ പ്രാർത്ഥിക്കാനല്ല. അപ്പോഴെപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഈ തവള ദേഹത്ത് കയറുമ്പോഴും പറയാം, നാളെ ഒരു ദിവസം കൂടെ തവളയുടെ കൂടെ ഞാനെന്ന് കിടന്നാലും മോൻ ചത്താലും മരുമോടെ ദുഃഖം കാണണമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു നിമിഷം രണ്ട് തവള നമ്മുടെ റൂമിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കയറാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ഹാർഡ് ഹാർട്ടഡ് മാൻ. അവൻ്റെ ആ പറച്ചിലിന് അതേ പരിഹാരം ഉണ്ടായില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, കൺഫെഷൻ വിതൗട്ട് സിൻസിയറിറ്റി ദൈവം അംഗീകരിക്കുകയില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണെങ്കിൽ മാത്രമേ നിന്റെ ഏറ്റുപറച്ചിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. എഴുതപ്പെട്ട പ്രമാണങ്ങളിൽ വെച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെന്തക്കോസ്തല എന്നാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കഴുകണമേ, ശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ, കുറവ് പറ്റിപ്പോയി, ഇത് ഒരു റെക്കോർഡിങ് പോലെ പോയാൽ നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാവുകയില്ല. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാനും സമ്പൂർണമായി സമർപ്പിക്കുവാനുമുള്ള ഹൃദയവും മനോഭാവവും ഉണ്ടെങ്കിൽ കൺഫെഷൻ വിത്ത് സിൻസിയറിറ്റിയും വിതൗട്ട് സിൻസിയറിറ്റിയും കാണുന്ന കണ്ണുകളാണ് നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകൾ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൽ കൂടുതൽ ആ ഭാഗം വിവരിപ്പാൻ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് പേഴ്സൺ ഹു സെഡ് ഐ ഹാവ് സിൻഡ്, നമ്പേഴ്സ് 22:34. സംഖ്യാപുസ്തകം 22:34 വാക്യത്തിൽ അടുത്ത ഒരാൾ പറയുന്ന കാണാം. നമ്പേഴ്സ് 22:34 പ്ലീസ്. ബിലയാം യഹോവയുടെ ദൂതനോട് ഐ ഹാവ് സിൻഡ് എന്ന് ബൈബിളിൽ ഏറ്റു പറഞ്ഞ രണ്ടാമത്തെ പേഴ്സണാണ് ബിലയാം. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അടുത്തത്, ആ നീ എനിക്കെതിരായി വഴിയിൽ നിന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാ ഒരു ബിലയാമിനെ കാണും, ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യൻ. ഇവൻ ആരാ? ഫലപോലെ ഒരു ഹാർഡ് ഹാർട്ടഡ് മാൻ ആയിരുന്നെങ്കിൽ ഇതൊരു ഡബിൾ മൈൻഡഡ് മാനാണ്. ഒരു സ്ഥലത്ത് ഒരു നിലയിൽ അഭിനയിക്കും, മറുഭാഗത്ത് വേറൊരു നിലയിൽ അതുപോലെ നിറം മാറി അഭിനയിക്കുന്ന ഒരു വല്ലാത്ത പ്രവാചകൻ. 22:18 നോക്കൂ, ഇവന്റെ ഉറച്ച തീരുമാനം നോക്കൂ. ബിലയാമായി ബാലാക്ക് അയച്ച ഭൃത്യന്മാരെ കണ്ടപ്പോൾ അവൻ പറയുന്നത് എന്താ? ആ
യെസ്,
ബാലാക്ക് രാജാവ് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് ഹിന്ദു. ഇത് ഞാൻ വേദപുസ്തകം വായിച്ചതിൽ ഇതിനേക്കാൾ വലിയൊരു തീരുമാനം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. December 31 രാത്രിയിലാണ് ഒരുപാട് തീരുമാനങ്ങൾ, പക്ഷേ ഇങ്ങനൊരു തീരുമാനം ഞാൻ കണ്ടിട്ടില്ല. എന്റെ വട്ടി നിറയെ, ചട്ടി നിറയെ, കൊട്ട നിറയെ, പെട്ടി നിറയെ വെള്ളിയും പൊന്നുമല്ല, ബാലാക്ക് രാജാവ് പാർക്കുന്ന രാജാവിന്റെ രാജകൊട്ടാരം, പാലസിന്റെ ഓരോ മുറികളും നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് ഓഫർ ചെയ്താലും ഓഫർ ചെയ്താലും എന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നത് ഒഴികെ ഇടത്തോട്ടോ വലത്തോട്ടോ ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവൻ വായി കൊണ്ടത് പറഞ്ഞെങ്കിലും അന്തരംഗത്തിൽ എന്താ ഇരുന്നതെന്ന് 2500 കൊല്ലം കഴിഞ്ഞ് വെളിപ്പെട്ടു. സെക്കൻഡ് പീറ്റർ 2:15 വെളിപ്പെട്ടത് വായിച്ചു നോക്കൂ. 2 പത്രോസ് 2:15 വാക്യം വായിച്ചു നോക്കൂ. സെക്കൻഡ് പീറ്റർ 2:15 കൊല്ലം തെറ്റി വഴിയിൽ നടന്നു അനീതിയുടെ കൂലി കൊതിച്ചു. ആ തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. അവന്റെ അന്തരംഗത്തിൽ അനീതിയുടെ കൂലി കൊതിക്കുകയായിരുന്നു. വായി കൊണ്ട് ഇത്ര വീമ്പടിച്ച് ശക്തിയോടെ അവൻ സംസാരിച്ചു. ദ്രവ്യാഗ്രഹത്തിന്റെ ലാഞ്ചന പോലും എന്നിലില്ല. ബാലാക്ക് രാജാവിന്റെ ഗ്രഹം നിറയെ വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും ഞാൻ ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ലെന്ന് പറഞ്ഞവന്റെ അന്തരംഗത്തിലെ ഉണ്ടായിരുന്ന ചിന്ത 2000 വർഷം കഴിഞ്ഞ പ്രഭാതിന് വെളിപ്പെട്ടെങ്കിൽ എന്റെ സഹോദരി സഹോദരന്മാരെ, മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കയില്ല. ഹൃദയങ്ങളെ ഉൾപ്പുവിളയുമാരായിരുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നു. അത്ര ശക്തമായി ഒരു സ്ഥലത്ത് ഒരു നിറം. കം ബാക്ക് ടു Numbers 22:19. അപ്പോൾ അദ്ദേഹത്തിന്റെ അവന്റെ ആഗ്രഹം എന്താ? 22:19 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. എന്നറിയട്ടെ. ആ പറഞ്ഞു പിന്നെ. ആ മതി, എല്ലാവരും ഒന്നിരുന്നേ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോട്ടെ. പ്ലീസ് വെയിറ്റ് ചെയ്യേ. ആ പ്രെയർ റൂമിലോട്ട് കയറി. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്തോ തോന്നി, എന്തോ ഒരു നല്ലൊരു ദൈവദാസൻ, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ പ്രാർത്ഥനയിൽ ഒരു പ്രയർഫുൾ മാൻ, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യൻ. പക്ഷെ എന്താ പ്രാർത്ഥിച്ചതെന്ന് ആരും കണ്ടില്ല. വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്തവർ ആരും കണ്ടില്ല. അവൻ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു പത്രോസിനാ വെളിപ്പെട്ടത്? താവേ, നാല് കാശ് കിട്ടാനുള്ള വഴി മുടക്കല്ലേ മുടക്കല്ലേ മുടക്കല്ലേ. അവന്റെ അന്തരംഗം അങ്ങനെയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ കാലത്ത് കുരങ്ങിനെ പിടിക്കാൻ മരിക്കുവാൻ ഉപയോഗിച്ച മെത്തേഡ് ഇന്നത്തെ പോലെ ഷൂട്ടിംഗ് സിസ്റ്റം ഒന്നുമല്ല. കുരങ്ങുകൾ, കരിങ്കുരങ്ങുകൾ ഓടി ഇങ്ങനെ നടക്കുമ്പോൾ നാളികേരം കൊണ്ടുവന്ന് അല്ലെങ്കിൽ തത്തുല്യമായ പദാർത്ഥം കൊണ്ടുവന്ന് ഉപരിതലം കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കുരങ്ങ് നോക്കിയിരിക്കുമ്പോൾ മൃദുലമായ ആഹാര പദാർത്ഥങ്ങൾ ഇതിൽ ഇൻസെർട്ട് ചെയ്യും. ഇൻസെർട്ട് ഇങ്ങനെ കുരങ്ങിനെ കാണിക്കും, ഇതിനകത്തോട്ടിടും. കുരങ്ങിനെ കാണിക്കും, ഇതിനകത്തോട്ടിടും. പിന്നെ തൊടല് കൊണ്ട് ഈ നാളികേരങ്ങൾ കെട്ടിവെച്ചിട്ട് വേട്ടക്കാരെല്ലാം ദൂരവേ മാറി നിൽക്കും. കുരങ്ങൾ ഇങ്ങനെ ആർത്തിയോടെ നിൽക്കുക, ഓടി കുരങ്ങൾ വരും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിൽ ആദ്യം വരുന്ന കുരങ്ങ് ആദ്യം കൈയിടും. കൈയിട്ടിട്ട് പലഹാരം എടുത്ത് വെളിയിലോട്ട് പിടിക്കുമ്പോൾ വെളിയിലോട്ട് കൈ വരുന്നില്ല. എന്നാ സംഭവിച്ചു? ഈസി ആയിട്ട് നിഷ്പ്രയാസം ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ഈ കൈകൾ വെളിയിൽ വരാതിരിക്കാൻ കാരണം എന്താണെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. എന്താ? ആദ്യം പോയപ്പോൾ സ്ട്രെയിറ്റ് ആയി, ഇപ്പൊ കയ്യിലെ ഇതാണ്. അത് പിടിയോടെ പിടി പിടി പിടി, എത്ര പിടിച്ചാലും വരുന്ന ആ സമയം നോക്കിയാണ് വേട്ടക്കാർ വരുന്നത്. വേട്ടക്കാർ വരുമ്പോൾ ഒരു തീരുമാനം ഈ കുരങ്ങ് ചെയ്യണം. ഒന്നുകിൽ വിട്ടേ ചോടണം, അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം. കുരങ്ങുകളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ വിട്ടേച്ചോർ ഒറ്റ കുരങ്ങ് കൂടിയിട്ടില്ല. ഞാൻ ചാകണ്ടി വന്നാലും പിടിപെടത്തില്ല. ഇതിന്റെ പേരാണ് മലയാള ഭാഷയിൽ മർക്കടമുഷ്ടി. ഇതെല്ലാ സഭകളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. മർക്കടമുഷ്ടി, മർക്കടമുഷ്ടി, കുരങ്ങിന്റെ കയ്യിൽ നിന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ദൈവമക്കളെ, മണ്ണേ പ്രതി മാണിക്യം വിടിയാത്തവരാണ് ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ പുറമേ നോക്കിയാൽ എന്തോ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അകമേയോ അവന്റെ കയ്യിൽ ഇത് നിറഞ്ഞിരിക്കുന്നു. നോക്കൂ എത്ര നല്ല പ്രവാചകൻ. 23:9 നമുക്ക് എല്ലാം ഓർമ്മയുള്ളത്, ഇതാ തനിച്ചു വാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, ആഭിജവാരി ഇസ്രായേൽ ഫലിക്കയില്ല. ആ പ്രവാചകൻ, അത്യുഗ്ര പ്രവാചകൻ പറയുന്നു, രാജാവേ, ഞാൻ എത്ര പ്രവചിച്ചാലും എത്ര ശപിച്ചാലും ഇവർക്ക് ഈ ലക്ഷണവിദ്യ കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ നിന്റെ ജനത്തെ ഈ ജനത്തെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇവർ വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന ഒരു കൂട്ടമാണ്. ദൈവമക്കൾ നന്നായി മനസ്സിലാക്കണം, അത്യുന്നതന്റെ മറവിൽ നീ വസിക്കുന്നിടത്തോളം, സർവശക്തന നിഴലിൻ കീഴിൽ നീ പാർക്കുന്നിടത്തോളം, അത്യുന്നത ദൈവത്തെ സേവിക്കുന്നിടത്തോളം കാലം ലോകം മുഴുവനും മന്ത്രവാദം ചെയ്താലും നിന്നെ കേൾക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ കസേര മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ആസ് ലോങ് ആസ് യു ആർ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്, വേർപാടിന്റെയും വിശുദ്ധിയുടെയും അതിർവരമ്പിനുള്ളിൽ നിൽക്കുന്നിടത്തോളം കാലമെന്ന് ഉഗ്രമായി പ്രവചിച്ച പ്രവാചകന്റെ ടെമ്പററി ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് കേൾക്കണമോ? സംഖ്യ 25 ഒന്ന് മുതൽ ഒന്ന് വായിച്ചു നോക്കൂ. ഇവന്റെ സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞ്, വിസിറ്റിംഗ് കഴിഞ്ഞ് അവൻ ഒറ്റ പോക്ക് പോയി. സംഭവിച്ചത് എന്താ? ആ, പരസംഗം ചെയ്തു മോവാബ്യ സ്ത്രീകളുമായി. അടുത്ത വാക്യം, ആ വിളിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. നോക്കൂ, ഇവന്റെ പോക്ക് കഴിഞ്ഞപ്പോൾ മോവാബ്യ സ്ത്രീകൾ ഇസ്രയേലിലെ കൂടാരങ്ങളിൽ വരുന്നു, അവർ പാപത്തിൽ വീഴുന്നു, അതോടൊപ്പം പരസംഗം ചെയ്യാൻ തുടങ്ങിയതോടൊപ്പം വിഗ്രഹാർപ്പിതം തിന്നുവാൻ തുടങ്ങി. സംഭവിച്ചത്, ഈ വേല ആരാ ഒപ്പിച്ചു കൊടുത്തത്? മനസ്സിലായോ? അത് ലോകത്തിലൊരു മനുഷ്യനും 65 പുസ്തകം വായിച്ചാലും ഉൽപ്പത്തി മുതൽ യൂദാ വരെ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. 66-ാമത്തെ പുസ്തകത്തിൽ ഒരു വെളിപ്പാടുകാരനായി യോഹന്നാൻ ഉപദേശിക്കുക, അത് വെളിപ്പെട്ടു. 2:14 റവലേഷൻ ചാപ്റ്റർ 2:14 ഈ വേല ഒപ്പിച്ചേച്ച് പോയവൻ ആരാണെന്ന് റവലേഷൻ 2:14 വെളിപ്പെട്ട് കിട്ടി. ആ, കുറ്റം പറവാനുണ്ട്, ആ തിന്നേണ്ടതിനും ആചരിക്കേണ്ടതിനും, ആ ആ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ആരാണ് ആചരിക്കുന്നത്? ആ കള്ളി പുറത്തായി. എത്ര ഗൂഢമായി നീ മൂടി വെച്ചാലും, പ്രിയ സഹോദര സഹോദരി, തക്ക സമയത്ത് സത്യം വിളി വന്നേ മറ്റുള്ള രാജാവേ, ഞാൻ ശപിച്ചാലും അവർ ശപിക്കപ്പെടുകയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, വേർപാടിനെ വിശുദ്ധിയുടെ മതിൽക്കെട്ട് തകർക്കൂ. മോവാബ്യ സ്ത്രീകളെ ഇതിനകത്തേക്ക് കെട്ട് അഴിച്ചങ്ങ് വിട്ടുകൊള്ളൂ. കുറെ കഴിയുമ്പോൾ ഇവർ പാപത്തിലകപ്പെടും. അതുപോലെ സംഭവിച്ചു. ഇതാ മോവാബ്യ സ്ത്രീകൾ യഥേഷ്ടം കെട്ടിയടച്ച തോട്ടമായ ദൈവസഭ, മതിൽക്കെട്ടിന്റെ അത് പൊളിച്ച് അവരകത്തേക്ക് വന്നു. പാപം ചെയ്യാനായിട്ടൊരു പ്രേരണ ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു, ഇത്രയുമായില്ലേ, വാ നമ്മുടെ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലൂടെ വാ. അമ്പലത്തിലോട്ട് ചെന്ന് കുറച്ചു നേരം നോക്കി നിപ്പോ വിത്തങ്ങൾ പറഞ്ഞു, ഇവിടം വരെ വന്നില്ലേ, ഒന്ന് തൊഴുതേച്ചു. തൊഴുത് കഴിഞ്ഞപ്പോൾ വിത്തങ്ങൾ പറഞ്ഞു, നീ ഇച്ചിരി തിരുവത്താഴം തിന്നേച്ചു. അവരുടെ പ്രസാദമേ, മനസ്സിലായി, ഞാൻ നമ്മുടെ ഭാഷയൊക്കെ പറഞ്ഞതാ. അപ്പോൾ ആദ്യം പാപത്തിൽ വീണു, അതേ തുടർന്ന് ഇവരെ അനുഗമിച്ചു, അതേ തുടർന്ന് അമ്പലത്തിൽ ചെന്നു, കുറച്ചു നേരം നിന്നപ്പം നമസ്കരിക്കാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ തിന്നു. ഇതോടുകൂടി വേർപാടും വിശുദ്ധിയും നഷ്ടപ്പെട്ടു. ആയിരങ്ങൾ അവിടെ പട്ടുപോയി. ദൈവവൈദലേ, വിശുദ്ധിയുടെയും വേർപാടിന്റെയും മതിൽ നീ സൂക്ഷിക്കുമോ, നീ വിജയിക്കും, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. പ്രൈസ് ഗോഡ്. If wealth is lost, nothing is lost. If your health is lost, only something is lost. If your character is lost, everything is lost. Can you say amen? പണം നഷ്ടപ്പെട്ടാലും നഷ്ടമല്ല സഹോദര. ആരോഗ്യം നഷ്ടപ്പെട്ടാലും ഒരു ചെറിയ നഷ്ടമേ ഉള്ളൂ സഹോദരി. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാൽ സകലത് നഷ്ടപ്പെട്ടു പോയി. വേർപാടിനെ വിശുദ്ധിയുടെ മതിൽ പൊളിച്ചു. ഇതിന് ആലോചന കൊടുത്ത ഈ കപടൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ, പ്രാർത്ഥന ഉഗ്രൻ, ഹൃദയം മോശം, പ്രസ്താവന ഉഗ്രൻ, ഹൃദയം മോശം, പ്രവചന ഉഗ്രൻ, ഹൃദയം മോശം. കം ബാക്ക് ടു നമ്പേഴ്സ് 22. 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. 22-ാമത്തെ അധ്യായത്തിന്റെ സംഖ്യ 22-ന്റെ 22:27. ആ, ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു, ആ ജ്വലിച്ചു, വടി കൊണ്ട് അടിച്ചു, പിന്നെ വായി തുറന്നു. ആ ആ, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പോവാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അടുത്തത്, ആ ആ ആ, ഞാനിപ്പോൾ തന്നെ നിന്നെ കഴുത നാൽക്കാല് മൃഗമായ കഴുത കണ്ടതായ ദൂതനെ കാണുവാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, നിഗൂഢ രഹസ്യങ്ങൾ, സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ. പക്ഷേ ആ പ്രവാചകന് കാണുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ആത്മീയ കണ്ണ് കുരുടായി പോയി. ഹി ലോസ്റ്റ് ഹിസ് ഐ സൈറ്റ്. അടുത്തതായി അവൻ കഴുത സംസാരിച്ചിട്ട് പോലും ഇവന് തെല്ലും അതിശയോക്തിയില്ല. മനസ്സിലായി? കഴുത സ്വന്തം, നീ എന്നെ അടിച്ചത് എന്ത്? എന്നെ നീ കളിയാക്കിയത് എന്താ? നേരെ സംസാരിക്കുക. സാധാരണഗതിയിൽ ഒരു മൃഗം സംസാരിക്കുക എന്ന് പറയുന്ന എന്തൊരു അത്ഭുതമാണ്. ഇപ്പൊ നമ്മ കൊച്ചമ്മ 2 പിള്ളേരെയും വിളിച്ചോണ്ട് ഈവനിങ് വാക്കിന് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഈവനിങ് വാക്കിന് അപ്പൊ ഒരു പശു എതിരെ ഇങ്ങോട്ട് വരികയെന്ന് വിചാരിച്ചു. കൊച്ചമ്മയുടെ അടുക്ക് വന്നപ്പോ, കൊച്ചമ്മ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ഓ ഞാൻ ഇവിടെ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, ആ തലയുടെ എഴുത്തൊക്കെ വരുന്നുണ്ടോ, ആ ബാ കാടി കുടിച്ചിട്ട് പോ എന്ന് പറയുമോ? അവിടെ നിന്നുകൊണ്ട് ഒരു വിളിച്ചു ഒക്കെ ഓടിപ്പോയോ? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പശുത പ്രധാനം പറയുന്നു, അപ്പോഴത്തേന് ഹിന്ദുക്കളാണെങ്കിൽ പാത്രം കൊണ്ടുവരും, മൂത്രം പിടിക്കും, ക്ഷേത്രം പിടിയും. രണ്ട് പാത്രം കൊണ്ടുവരുന്ന മൂത്രം പിടിച്ചിട്ട് രണ്ട് ക്ഷേത്രം, ഒന്ന് ഇവക്ക് വേണ്ടി, ഇവൾ ശ്രീദേവി, മറ്റേത് മഹാദേവി. ഗോമൂത്രം നമ്മുടെ ഇന്ത്യയിൽ വളരെ വിലയേറിയതാ ഹിന്ദുക്കൾക്ക് അല്ലേ. അപ്പൊ വലിയൊരു അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. കാരണം നോർമലി ഒരു ഒരു പശു സംസാരിക്കുകയില്ല, പക്ഷെ ഈ മനുഷ്യനോട് കഴുത വർത്തമാനം പറഞ്ഞിട്ട് ഒരു എക്സാജറേഷനും ഇല്ല. അവനും ഇതൊന്ന്, എനിക്ക് രണ്ട് കാല് കുറവുണ്ടെന്ന് അവന് വിചാരിക്കും, ഇതിന് നാല് കാല്, എനിക്ക് രണ്ട് കാല്, ഞങ്ങൾ ഒരേ സ്റ്റാറ്റസിൽ ജീവിക്കുന്നു. ഇതെന്താ കാരണം? നമ്മൾ മുമ്പേ വായിച്ചതാ കാരണം. സെക്കൻഡ് പീറ്റർ 2:15 വായിച്ചില്ലേ, പ്രവാചകന്റെ ബുദ്ധിഭ്രമം, അവന്റെ നോർമൽ ബുദ്ധി പോയി. ദൈവമക്കളെ വളരെ സൂക്ഷിക്കണം. ഈ ലോകത്തിൻ്റെ ദ്രവ്യം കണ്ണിനെ കുരുടാക്കിയാൽ നിന്റെ ആത്മീയ ദൃഷ്ടി പോകുന്നു, കാഴ്ച പോകുന്നു, മാത്രമല്ല നിന്റെ ആ ആ ബുദ്ധി പോകുന്നു. അതുമാത്രമല്ല, എൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ, പ്രവാചകന് വാള് ഭൂഷണമല്ല, ഇരുവായുധത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനമാണെങ്കിൽ, ദൈവ പൈതലിൻ്റെ ഡിഫൻസ് ആയുധമെന്ന് പറയുന്നത് ജഡീക ആയുധമല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന ശക്തിയുള്ളതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ വാള് തേടി? വാള് തേടിയത് അവന്റെ ദൈവകൃപ പോയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കാഴ്ച പോയി, ബുദ്ധി പോയി, ദൈവകൃപ പോയി, വാള് തേടി. അങ്ങനെ ആ സമയത്താണ് ദൂതനെ കണ്ടവൻ പറയുന്നു, അയ്യോ ഞാൻ പാപം ചെയ്തു പോയി, ഇറ്റ് ഈസ് ടു ലേറ്റ്. ഡബിൾ മൈൻഡഡ് മാൻ, ദൈവജനത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ താല്പര്യപ്പെട്ടവൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ, അവൻ്റെ ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ലായിരുന്നു. കൺഫെഷൻ നമ്പർ 2, ഒന്ന് ഹാർഡ് ഹാർട്ടഡ് മാൻ, രണ്ട് ഡബിൾ മൈൻഡഡ് മാൻ. നമ്മളെപ്പോഴും കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് എത്ര പറഞ്ഞാലും ദൈവമക്കൾ മനസ്സിലാക്കൂ, ഹൃദയം നേരുള്ളതാണെങ്കിലേ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്.